ഇന്ന് മലാഖി പ്രവചനത്തിലെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. മലാഖി പ്രവചനം വളരെ അനുഗ്രഹീതമായ ഒരു പ്രവചനമായിരുന്നല്ലോ. ശരിക്കും ഒരു ശസ്ത്രക്രിയ ചെയ്തതുപോലുണ്ട്. സകലവും കീറി മുറിച്ച് തുറന്നിട്ട് നമുക്ക് ദൈവം തെറ്റിനെ തെറ്റെന്ന് കാണിച്ചു തരുന്നതായ ഒരു പുസ്തകമാണ് മലാഖിയുടെ പുസ്തകം. മറുതലിച്ചു നിന്ന ജനത്തോട് ശക്തമായ ഭാഷയിൽ പ്രവാചകൻ പ്രതികരിച്ചു. അതേസമയം തന്നെ അനുഗ്രഹീത വാഗ്ദത്തങ്ങളും ജനത്തിന് നൽകുവാൻ പ്രവാചകൻ മറന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വരാം. എബ്രായ ഭാഷയിലെ ബൈബിളിൽ മലാഖി പ്രവചനത്തിന് 4-ാമത് അധ്യായമില്ല. നമ്മുടെ ബൈബിളിലെ 4-ാമത്തെ അധ്യായത്തിലെ 6 വാക്യങ്ങൾ എബ്രായ ബൈബിളിലെ 3-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗമാകുന്നു. എന്തായിരുന്നാലും ഇംഗ്ലീഷ് വേദപുസ്തകങ്ങളിൽ ഈ 6 വാക്യങ്ങൾ ഒരു പ്രത്യേക അധ്യായമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവയുടെ ദിവസത്തെക്കുറിച്ചും നീതിസൂര്യൻ വെളിപ്പെടുന്നതിനെക്കുറിച്ചുമുള്ള പ്രവചനം അത്രേ മലാഖി പ്രവചനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. മഹോപദ്രവകാലത്തിന്റെ വ്യക്തമായ ഒരു വിവരണം അത്രേ നാം 4-ാം അധ്യായത്തിൽ കാണുന്നത്. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു ദിവസം വരും, ഇത് യഹോവയുടെ ദിവസത്തെക്കുറിച്ച് അത്രേ പറയുന്നത്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വേറൊരുവിധത്തിൽ പറഞ്ഞാൽ ആ ജനത്തെ മുഴുവൻ ദഹിപ്പിച്ചു കളയും എന്ന്. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത സകല മനുഷ്യരും മരണത്തോടുകൂടി അവസാനിക്കും. പിന്നെ അവർക്ക് ന്യായവിധി ഒന്നുമില്ല. ഇങ്ങനെയുള്ള ദുരുപദേശത്തെ പിന്താങ്ങുന്ന വാക്യമല്ല ഇതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത സകല മനുഷ്യരും മരണത്തോടുകൂടി അവസാനിക്കും, അവർക്ക് പിന്നെ ന്യായവിധിയില്ല എന്ന ദുരുപദേശത്തെ പിന്താങ്ങുന്ന വാക്യമല്ലിത്. എന്തെല്ലാം ഉപദേശങ്ങളാണ് ഇന്ന് ഉയർന്നു വരുന്നതെന്ന് ഓർക്കണം. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി മരിക്കുന്നതോടെ നിശേഷം നശിപ്പിക്കപ്പെടും, ചാരം പോലും കാണില്ല എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പീര്. ദൈവത്തിന്റെ തിരുവചനമാകുന്ന ബൈബിൾ അത് പഠിപ്പിക്കുന്നില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടവനാണെങ്കിലും നഷ്ടപ്പെട്ടവനാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മൃതശരീരം ശവക്കുഴിയിലേക്കാണ് പോകുന്നത്. താങ്കളുടെ ആത്മാവും ദേഹിയും നിത്യതയിലേക്ക് പോകും. ആ നിത്യത ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകമായിരിക്കും. ഒന്നുകിൽ നിത്യസന്തോഷം അല്ലെങ്കിൽ യാതനയുടെ സ്ഥലം. ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്ന എന്തെന്നാൽ, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാത്ത സകല വ്യക്തികളും മഹോപദ്രവകാലത്ത് ന്യായം വിധിക്കപ്പെട്ട് ലോകത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടും എന്നത്രേ. 2-ാം വാക്യം, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. പഴയ നിയമത്തിൽ നീതിസൂര്യൻ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി തന്നെയാണ് പുതിയ നിയമത്തിലെ ശുഭ്രമായ ഉദയനക്ഷത്രം. എന്തായിരുന്നാൽ തന്നെയും ക്രിസ്തുവിനെ നീതിസൂര്യൻ എന്ന് പുതിയ നിയമത്തിൽ സംബോധന ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അവനെ തിളങ്ങുന്ന ഉദയനക്ഷത്രമായി പഴയ നിയമത്തിലും ചിത്രീകരിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം എന്തെന്ന് ഈ വാക്യം കുറെ കൂടി അടുത്ത് പഠിച്ച് നമുക്ക് മനസ്സിലാക്കണം. അതിനു മുൻപ് 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 3-ാം വാക്യം, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. തന്റെ രാജ്യം സ്ഥാപിക്കുവാനായി ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ ദുഷ്ടന്മാരെ തകർത്ത് കളയും, ചവിട്ടിക്കളയും. ഒരു കുശവന്റെ മൺപാത്രം പോലെ അവൻ അവരെ പൊട്ടിച്ച് കഷ്ണങ്ങളാക്കും. അതത്രേ ദൈവവചനത്തിന്റെ ഭാഷ. താങ്കൾക്കത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ വളരെ മോശമാകുന്നു, പക്ഷേ അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ ഹോരേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവീൻ. മലാഖിയുടെ ഈ പ്രവചനത്തിന് ശേഷം സ്വർഗം ഇസ്രായേലിലേക്കുള്ള പ്രക്ഷേപണം നിർത്തിയ ഒരു സമയത്തേക്കാണ് നാം കടന്നു വരുന്നത്. ദൈവം തന്റെ പ്രക്ഷേപണ നിലയം അടച്ചു പൂട്ടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. 400 വർഷങ്ങൾക്ക് ശേഷം വേറൊരു സക്രിയാവ് പ്രത്യക്ഷപ്പെടും. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുമ്പോൾ സഖറിയാവ് ദേവാലയത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ 400 വർഷത്തെ നിശബ്ദത തകർത്ത് വീണ്ടും ദൈവവചനം ഘോഷിക്കപ്പെടും. അതുവരെ ഇസ്രായേൽ ജനം മോശയുടെ ന്യായപ്രമാണം ഓർത്തുകൊള്ളണം എന്നത്രേ പ്രവാചകൻ അരുളി ചെയ്യുന്നത്. അത് അവരുടെ ജീവനായിരിക്കും, അതായിരിക്കും അവർക്കുള്ള ദൈവവചനം. അവർ മോശയിക പ്രമാണത്തിൻ കീഴിൽ ആയിരുന്നു. 4-ാം വാക്യത്തിൽ യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. അന്ത്യനാളിൽ വെളിപ്പെടുവാനുള്ള 2 സാക്ഷികളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. ആരായിരിക്കും 2-ാമത്തെ സാക്ഷി എന്നെനിക്കറിയില്ല, പക്ഷേ അവരിൽ ഒരാൾ ഏലിയാവായിരിക്കുമെന്ന കാര്യം എനിക്ക് മിക്കവാറും ഉറപ്പാണ്. പെസഹ പെരുന്നാളിന്റെ സമയത്ത് യാഥാസ്ഥിതികരായ യഹൂദന്മാരുടെ ഭവനങ്ങളിൽ തീൻമേശയുടെ അരികിൽ ആരും ഇരിക്കാതെ ഒരു കസേര ഇട്ടിരിക്കുക പതിവായിരുന്നു. അത് ആർക്കായിരുന്നു എന്നറിയാമോ? വരുവാനുള്ള ഏലിയാവിനായിരുന്നു അത്. യോഹന്നാൻ സ്നാപകൻ വന്നപ്പോൾ യഹൂദന്മാർ ചിന്തിച്ചു അവൻ ഏലിയാവാകുന്നു എന്ന്. പക്ഷേ ഒരിക്കലും ഏലിയാവിന്റെ പ്രത്യക്ഷതയല്ലായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ക്രിസ്തു അന്ന് തൻ്റെ രാജ്യം സ്ഥാപിച്ചിരുന്നെങ്കിൽ യോഹന്നാൻ സ്നാപകൻ ഏലിയാവായിരുന്നേനേയും. അതെങ്ങനെ സാധ്യമാകും എനിക്കറിയില്ല, പക്ഷേ അങ്ങനൊന്നും സംഭവിച്ചില്ലല്ലോ. ഉത്തരമില്ലാത്ത ഒരു ചോദ്യം മാത്രമാകുന്നു അത്. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഈ പ്രവചനത്തിൻ്റെ നിവൃത്തി യോഹന്നാൻ സ്നാപകനായിരുന്നില്ല. കാരണം യോഹന്നാൻ ലോകരക്ഷകനായി വന്ന മശിഹായുടെ വരവിനെയാണല്ലോ വിളിച്ചറിയിച്ചത്. യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ പ്രഖ്യാപനം യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസത്തേതിനേക്കാൾ വ്യത്യസ്തമല്ലേ? ആ ദിവസം വരുവാനിരിക്കുന്നതേ ഉള്ളൂ. 6-ാം വാക്യം നോക്കിക്കാട്ട, ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബദം കൊണ്ട് ദണ്ണിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. പഴയ നിയമത്തിലെ ഒടുവിലത്തെ വാക്യമാകുന്നു നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഏറ്റവും ഒടുവിലത്തെ വാക്ക് ശ്രദ്ധിച്ചോ, ഒന്ന് നോക്കിക്കേ, നിരപ്പിക്കും എന്നാണല്ലോ അത്. ഈ നിരപ്പിന്റെ ആവശ്യമുണ്ടായത് ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വായും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതിനാൽ അത്രേ. പക്ഷേ ആ ശപിക്കപ്പെട്ട സ്ഥിതിയിൽ നിന്നുമുള്ള ഒരു വിടുതലുമായി ഒരു രക്ഷകൻ അവതരിക്കുവാൻ പോകുന്നു. മലാഖി പ്രവചനം പ്രതീക്ഷകളുടെ ഒരു പുസ്തകമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വാക്യം 2-ാം വാക്യം അത്രേ, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ഒരു ശാപത്തോടുകൂടി മാത്രമല്ല പഴയ നിയമം അവസാനിപ്പിക്കുന്നത്, വളരെ വലിയ പ്രത്യാശയുടെ ഒരു ദൂതുമായിട്ടാണ് പഴയ നിയമം അവസാനിക്കുന്നത്. സൂര്യൻ അസ്തമിച്ചെങ്കിലും ചുറ്റും കട്ടപിടിച്ച അന്ധകാരം ആകുന്നെങ്കിൽ തന്നെ ഒരു പുതിയ ദിനം ആഗതമാകുന്നു. നാം പാപത്തിന്റെ രാത്രിയിലാകുന്നു ഇപ്പോൾ പാർക്കുന്നത്. ലോകം അന്ധകാര നിപുടമത്രേ. ഏറ്റവും വലിയ അന്ധകാരമായ നാളുകളിലാണ് നാം ഇന്ന് ജീവിക്കുന്നതെന്നാണ് തോന്നുന്നത്. എത്ര ഭയാനകമായ സംഭവ വികാസങ്ങളാകുന്നു നാം നമുക്ക് ചുറ്റും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഇതാ ഒരു ദിവസം ആഗതമാകുന്നു. അന്ന് നീതി സൂര്യൻ ഉദിക്കും. ആത്മീക പ്രകാശം ഈ ചെറിയ ഗ്രഹത്തിൽ പരക്കും. കട്ടപിടിച്ച അന്ധകാരത്തിനൊരറുതി വരും. നീതി സൂര്യൻ കർത്താവായ യേശുക്രിസ്തു അല്ലാതെ ആരുമല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഒന്ന് ക്ഷണിക്കട്ടെ. പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ നീതി സൂര്യനായി അവതരിപ്പിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിൽ തികച്ചും വ്യത്യസ്തമായ വിധത്തിലാണ് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതെ, പുതിയ നിയമത്തിൽ അവനെ ശുഭ്രമായ ഉദയനക്ഷത്രമായിട്ട് അത്രേ അവതരിപ്പിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 16-ാം വാക്യത്തിൽ അവൻ തന്നെ പറഞ്ഞു, ശ്രദ്ധിക്കൂ, യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. ഇവിടെ വെളിപ്പാട് പുസ്തകം ഉപസംഹരിക്കുകയാണല്ലോ ദാവീദിന്റെ വേരും വംശവും. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഭൂമിയിൽ ഭരിക്കുവാൻ പോകുന്ന രാജാവ് അവനായിരിക്കുമെന്നത്രേ. പക്ഷേ അവൻ അത് മാത്രമല്ല, ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. അതേതോ പുതിയ സംഗതിയാകുന്നു. മനുഷ്യന്റെ ശ്രദ്ധ എപ്പോഴും ആകാശത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്നത് രസകരമായിരിക്കുന്നു. മനുഷ്യനറിയാവുന്ന ഏറ്റവും ആദ്യത്തെ ശാസ്ത്രം ജ്യോതിശാസ്ത്രമാകുന്നു. പക്ഷേ മറ്റു പല ശാസ്ത്രത്തെ പോലെ തന്നെ ഇതിൻ്റെ ആരംഭവും അന്ധവിശ്വാസപരവും ഗുപ്തമായതും സാങ്കല്പികവുമായതും യോഗാത്മക ദർശനപരവുമായിരുന്നു. വാസ്തവത്തിൽ ജ്യോതിശാസ്ത്രത്തിൻ്റെ ആരംഭം അന്ധവിശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ജ്യോതിഷത്തിലത്രേ. ഇത് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ജ്യോത്സ്യൻ എന്നറിയാമല്ലോ. താങ്കൾ ഒരുപക്ഷെ പറഞ്ഞെന്നിരിക്കും, സുഹൃത്തെ താങ്കൾ ഈ പറയുന്നതൊക്കെ പണ്ടത്തെ കഥകളാണ്, അന്ധകാരയുഗത്തിലെ പരിചയങ്ങൾ. അന്നെല്ലാവരും അന്ധവിശ്വാസത്തിലായിരുന്നല്ലോ. പക്ഷെ ഇന്ന് അതല്ലല്ലോ സ്ഥിതി. ഞങ്ങളൊക്കെ വളർന്നില്ലേ? ഈ അന്ധവിശ്വാസത്തിൻ്റെ ഒന്നും പുറകെ ഞങ്ങൾ പോകുന്നുണ്ടോ? ഞാൻ ഇനിയും ചോദിക്കട്ടെ, നാം വളർന്നോ? നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ സമൂഹത്തിൽ മനുഷ്യർ അന്ധവിശ്വാസങ്ങളുടെ പിടിയിലല്ലേ? ജാതകത്തിലും നക്ഷത്ര ഫലത്തിലുമൊക്കെ അല്ലേ മനുഷ്യന്റെ ശ്രദ്ധ മുഴുവൻ? നിലാവ് നോക്കിയും നക്ഷത്രം നോക്കിയുമല്ലേ താങ്കൾ ഇന്നും കാര്യങ്ങൾ നടത്തുന്നത്? ഈ കാര്യങ്ങളുടെ പിൻപെ പോകുന്നവരോട് ഞാൻ പറയട്ടെ, ഈ അന്ധവിശ്വാസങ്ങളുടെ എല്ലാം പിൻപിലുള്ളത് അന്ധകാര ശക്തിയാകുന്നു. ഇന്ന് ഈ വക പരിചയങ്ങൾക്ക് തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നവർ സാത്താൻ അടിമകളാകുകയാണ് ചെയ്യുന്നത്. ഇന്ന് പിശാചിൽ മനുഷ്യർക്കുള്ള വിശ്വാസം വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ആകാശ ശക്തികളെ നോക്കുന്നത് സർവ്വസാധാരണമത്രേ. ആദ്യം ആകാശത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാനുള്ള ആകാംക്ഷ കൊണ്ട് നഗ്നമായ കണ്ണുകളാൽ മനുഷ്യൻ വീക്ഷിച്ചു. പിന്നീട് യന്ത്രവൽകൃതമായ കണ്ണുകൾ പ്രചാരത്തിലായി. മറ്റേതൊരു കാലത്തേക്കാളും അധികം ശാസ്ത്രജ്ഞന്മാർ ആകാശത്തിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ദൈവത്തിന്റെ വചനവും മനുഷ്യന്റെ ശ്രദ്ധയെ ആകാശത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. 8-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, 8-ാം സങ്കീർത്തനം 3-ഉം 4-ഉം വാക്യങ്ങളിൽ, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്തിനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. ഈ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം മനുഷ്യനൊരു ജ്യോതിശാസ്ത്രജ്ഞനായി എന്നുള്ളതത്രേ. ഇതെല്ലാം വീക്ഷിക്കുകയും സകല സ്തുതിയും സ്തോത്രവും ദൈവത്തിന് അർപ്പിക്കുകയും ചെയ്യുവാൻ കഴിവുള്ളവൻ അവനൊരുവൻ മാത്രമാകുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് 19-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ദൈവം അബ്രഹാമിനോട് അരളി ചെയ്തു, ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. ആകാശത്തിലേക്ക് നോക്കുവാൻ മനുഷ്യനോട് ദൈവം നിർദ്ദേശിച്ചുകൊണ്ട് മലാക്കിയിൽ പഴയ നിയമം അവസാനിക്കുന്നു. മനുഷ്യൻ മുകളിലേക്ക് നോക്കുന്നത് നല്ലതുമാകുന്നില്ലേ? മലാക്കി ഒരു ഇടി നൽകുകയാണ്. അങ്ങനെ നൽകിയിട്ടാണ് അവസാനിപ്പിക്കുന്നത്, ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് എന്നാണ് അവൻ പറഞ്ഞത്. ഈ തർജ്ജമയേക്കാൾ കുറെ കൂടി വ്യക്തവും ലളിതവുമായി എനിക്ക് തോന്നുന്നത് ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞ് കട്ടൻ വീഴുകയാണ്. അന്ധകാരം മനുഷ്യനിൽ വ്യാപിക്കുന്നു, പക്ഷെ നാടകം അവസാനിക്കുന്നില്ല. നല്ലവരും മോശക്കാരുമുണ്ട്. നല്ലവർ ഇതുവരെ മുൻപിലായിട്ടില്ല, വിജയിച്ചില്ല. ദൈവം പറയുന്നു, ആകാശത്തിലേക്ക് നോക്കൂ, അത് വിട്ടുകളയരുത്. താങ്കൾ കാണണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. അവൻ പറയുന്നത്, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ഒരു സൂര്യോദയത്തിന്റെ വാഗ്ദാനം അത്രേ ഇത്. ക്രിസ്തുവിന്റെ വരവിന്റെ വാഗ്ദാനം അവിടുന്ന് ഉദിക്കുവാൻ പോകുന്നു. പഴയ നിയമം മുഴുവൻ പ്രതീക്ഷകളാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ പഴയ നിയമം മാത്രമായി കാണുകയാകുന്നു എങ്കിൽ ലോകത്തിലെ ഏറ്റവും നിരാശാജനകമായ ഒരു പുസ്തകം അത്രേ അത്. പക്ഷെ അത് ഉയരങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു, ആകാശത്തിലേക്ക് നോക്കുന്നു. അത് കർത്താവായി യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, നീതിസൂര്യനെ കുറിച്ച്. അവൻ ഏറ്റവും അധികം യോജിക്കുന്ന ഒരു ചിത്രം അത്രേ ഇത്. ഒരു പുതിയ ദിനത്തിന്റെ മുന്നോടിയായിട്ടത്രേ അവൻ വരുന്നത്. അതെ, മനുഷ്യവർഗത്തിന്റെ പാപമാകുന്ന രാത്രി അവസാനിക്കുന്ന പ്രഭാതം, യഹോവയുടെ ദിവസം വരുന്നു. അവന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും. പഴയ നിയമം മുഴുവൻ ദൈവത്തെ സൂര്യനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 84:11 തന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യഹോവയായ ദൈവം സൂര്യനും പരിചയുമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. യെശയ്യാ പ്രവചനം 60:19 യഹോവയെ സൂര്യനോട് ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട്. എത്ര മനോഹരമായ ഒരു ചിത്രമില്ലേ? പഴയ നിയമം പ്രതീക്ഷകളുടെ പുസ്തകമെങ്കിൽ പുതിയ നിയമം സാക്ഷാത്കാരത്തിന്റെ പുസ്തകം അത്രേ. അല്പം വ്യത്യസ്തമായ ഒരു പ്രത്യാശയോടെയാണ് അത് അവസാനിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 22:16 ഞാൻ വായിച്ചല്ലോ. അവിടെ അവൻ നീതിസൂര്യൻ മാത്രമല്ല, അവൻ ശുഭ്രമായ ഉദയനക്ഷത്രം കൂടിയാകുന്നു. ശുഭ്രമായ ഉദയനക്ഷത്രം. പുതിയ നിയമം ഒരു നീതിസൂര്യന്റെ പ്രഖ്യാപനവുമായി ആരംഭിക്കുന്നില്ല എന്നത് രസകരമായിരിക്കുന്നു. ഒന്നാമത്തെ പരസ്യ പ്രസ്താവന ചെയ്തത് സെക്രിയ പുരോഹിതനോട് വ്യക്തിപരമായിട്ടായിരുന്നു. അതിനുശേഷം മുന്നോടിയായി വരുന്ന ഒരുവനെക്കുറിച്ച് ഒരു വാഗ്ദത്തം നൽകി. അതെ, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഒരു വാഗ്ദത്തം നൽകി. ആർക്ക് വഴിയൊരുക്കുവാൻ വന്നവനാണ്? വരുന്നതായ മശിഹായ്ക്ക്, മറിയയിൽ ജനിക്കുവാൻ പോകുന്ന മശിഹായ്ക്ക്. എപ്പോഴും നക്ഷത്രം ചെങ്കോലിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. നക്ഷത്രം സൂര്യനിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. തന്റെ സഭയെ ഭൂമിയിൽ നിന്നും ചേർക്കുവാൻ വരുന്ന ക്രിസ്തുവിന്റെ അടയാളമായിട്ടാണ് നക്ഷത്രത്തെ കാണിച്ചിരിക്കുന്നത്. സൂര്യൻ ക്രിസ്തു രണ്ടാമത് ഭൂമിയിലേക്ക് വന്ന് തന്റെ രാജ്യം സ്ഥാപിക്കുന്നതിനെ കാണിക്കുന്നതാണ്. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ഭാവി ഒരു നക്ഷത്രത്തിലുമല്ല. ഇപ്പോഴത്തെ ജീവിതവും നക്ഷത്രമല്ല നിയന്ത്രിക്കുന്നത്. താങ്കൾക്ക് ഈ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ സഹായം ആവശ്യമെങ്കിൽ താങ്കൾ ക്രിസ്തുവിന് വേണ്ടി വിജയോത്സവമായി ജീവിക്കണം. അവന്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിക്കൂ. യോഹന്നാന്റെ സുവിശേഷം 16:33 നാം വായിക്കുന്നത്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സുഹൃത്തെ, താങ്കൾ പരാജയത്തിലും നിരാശയിലും കഴിയുന്ന ഒരു വ്യക്തിയാണോ? നക്ഷത്രങ്ങളിൽ നിന്നും താങ്കൾക്ക് ഒരു സഹായവും ലഭ്യമല്ല. താങ്കൾ അതിൽ വിശ്വസിക്കുന്നു എങ്കിൽ വെറും വിജാതീയമായി മാത്രം ചിന്തിച്ച് സമയം കളയുകയാണ്. യേശുക്രിസ്തുവിങ്കിലേക്ക് നോക്കൂ. അത് അന്ധവിശ്വാസമല്ല, എന്തെങ്കിലും മാജിക്കല്ല, ഭാഗ്യപരീക്ഷണവുമല്ല. താങ്കൾ ജീവിതത്തിൽ പരാജയപ്പെട്ട വ്യക്തിയാകുന്നു എങ്കിൽ, ഏതെങ്കിലും സ്വഭാവത്തിന് അടിമപ്പെട്ട് കഴിയുന്നു എങ്കിൽ, മദ്യപാനമാകട്ടെ, മയക്കുമരുന്നുകൾ, മുൻകോപം, അവിശ്വസ്തത, ലൈംഗിക പാപങ്ങൾ, സുഖം മാത്രം തേടിയുള്ള ഓട്ടം, താങ്കൾ ആത്മീയ കാര്യങ്ങളിൽ തണുത്തും താല്പര്യമില്ലാതെയും കഴിയുന്നുവെങ്കിൽ, ഞാൻ പറയട്ടെ, ക്രിസ്തുവാകുന്നു താങ്കളുടെ പ്രശ്നത്തിന്റെ പരിഹാരകൻ. അവിടുന്ന് സ്നേഹത്തോടെ താങ്കളെ ക്ഷണിക്കുന്നു. ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകം ഇവിടെ അവസാനിക്കുന്നു. അതോടൊപ്പം പഴയ നിയമവും അവസാനിക്കുന്നു. എത്ര അനുഗ്രഹീതമായ ദൂതുകളായിരുന്നു ഈ ദൈവദാസന്മാർ നമുക്ക് നൽകിയത്. ഹോശേയ മുതൽ മലാഖി വരെ നാം പഠിച്ചപ്പോൾ എത്ര ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ വളരെയധികം പരിശോധിക്കുവാൻ, തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ പഠനം സഹായിച്ചു. ഈ പഠനം മൂലം ജീവിതം രൂപാന്തരപ്പെട്ട വ്യക്തികളിൽ നിന്നും എനിക്ക് ലഭിച്ച കത്തുകൾ വളരെയാകുന്നു. ഞാൻ വളരെയധികം വിശദീകരിക്കാതെയാണ് മുന്നോട്ട് പോയത്. സമയവും ശ്രദ്ധിക്കണമല്ലോ. കൂടുതൽ പഠിക്കുവാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. അതിനു വേണ്ട ഒരു വിശപ്പ് നിങ്ങളിൽ ഉണ്ടാക്കുവാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ.